പ്രൈസ് ദ ലോർഡ്. ഉൽപ്പത്തി പുസ്തകം 17-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം. ഉൽപ്പത്തി 17:1, Genesis 17:1. അബ്രഹാമിന് 99 വയസ്സായപ്പോൾ യഹോവ അബ്രഹാമിന് പ്രത്യക്ഷനായി അവനോട്, ഞാൻ സർവശക്തിയുള്ള ദൈവമാകുന്നു, നീ എന്റെ മുമ്പാകെ നടന്ന് നിഷ്കളങ്കനായിരിക്കുക. ഞാൻ സർവശക്തിയുള്ള ദൈവമാകുന്നു. സർവശക്തിയുള്ള ദൈവം എന്നതിന് എബ്രായ ഭാഷയിൽ എൽ ഷദായ് എന്ന് പറയുന്നു. എൽ എന്നത് സൃഷ്ടിപ്പിന്റെ മഹത്വത്തെയും അവിടെ മുതൽ മഹാപ്രളയവും അതു തുടർന്നുള്ള സംഭവ ബഹുലമായ അതിന്റെ അനന്തര ഫലത്തെയും കാണിക്കുന്നു. ഷദായ് എന്നതിന് സകലത്തെയും പുഷ്ടിപ്പെടുത്തുന്നവൻ എന്നും അർത്ഥമുണ്ട്. സന്യാസ ജീവിതം ആഗ്രഹിച്ച സാധു സുന്ദരസിംഗ് പല ഋഷിവര്യന്മാരെ സന്ദർശിച്ചു. ഒരു നല്ല ഗുരുവിനെ ആരിലും കണ്ടില്ല. തനിക്ക് സമാധാനം തരുവാൻ കഴിയുന്ന സാക്ഷാൽ ദൈവം, ആ നല്ല ഗുരുവിനെ തനിക്ക് കാണുവാൻ സാധിച്ചാൽ, സ്വന്തം കണ്ണാൽ കണ്ടില്ല എങ്കിൽ താൻ ആത്മഹത്യ ചെയ്യുമെന്ന് ഉറപ്പിച്ച് പറഞ്ഞ് ഉറങ്ങുവാൻ കിടന്നു. ആ വെളുപ്പിനെ 4 മണിക്ക് സർവശക്തനായ ദൈവത്തെ ദർശനത്തിൽ കാണുവാൻ അദ്ദേഹത്തിനിടയായി. ആ ദർശനം അദ്ദേഹത്തിലെ പഴയ മനുഷ്യനെ നീക്കിക്കളയുകയും പുതിയ മനുഷ്യനാക്കി തീർക്കുകയും ചെയ്തു. ഉൽപ്പത്തി 12:1-4 വാക്യങ്ങളിൽ അബ്രഹാമിന്റെയും തലമുറയുടെയും സംരക്ഷകനാണ് എന്ന ഉറപ്പ് നൽകുന്നവനെ നാം കാണുന്നു. അന്ന് അബ്രഹാമിന് 75 വയസ്സായിരുന്നു എന്ന് മാത്രമല്ല, മക്കളില്ലാത്തവനും അന്യ ആരാധനയുള്ള കുടുംബത്തിലെ അംഗവുമായിരുന്നു. ഞാൻ സർവശക്തൻ എന്ന് പറഞ്ഞു വിളിച്ചവന്റെ വാക്ക് പൂർണമായി വിശ്വസിച്ച് പുറപ്പെട്ടവന് 99-ാമത്തെ വയസ്സിലും മക്കളില്ലായിരുന്നു. തുടർന്ന് ഉൽപ്പത്തി പുസ്തകം 17:1 ദൈവം പറയുന്നു, ഞാൻ സർവശക്തിയുള്ള ദൈവമാണ്, നീ എന്റെ മുമ്പാകെ നടന്ന് നിഷ്കളങ്കനായിരിക്ക എന്ന്. ബഹുജാതികൾക്ക് പിതാവായി അദ്ദേഹത്തെ കണ്ട ദൈവം അധികമായി വർദ്ധിപ്പിക്കുമെന്ന് ഉറപ്പു നൽകിയിരുന്നു. പേര് അബ്രഹാം എന്ന് മാറ്റുകയും ചെയ്തു. യഹോവ സർവശക്തനെന്ന് അദ്ദേഹം അനുഭവിച്ചറിയുകയും ചെയ്തു. ഈ അനുഭവം നമുക്കുണ്ടോ? ഈ അനുഭവം ലഭ്യമാക്കുവാൻ നാമും അവനെ കണ്ടുമുട്ടണം, അനുസരിക്കുകയും വേണം. സർവശക്തനെ കാണുവാൻ ആഗ്രഹമുണ്ടെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 12:21-12:13 ശ്രദ്ധിക്കുക. വിശുദ്ധ മത്തായി 21:12-13 ദൈവാലയത്തെ അശുദ്ധമാക്കിയതെല്ലാം യേശു പുറത്താക്കി. ചാട്ടവാറിന്റെ അടി കൊണ്ട ദുഷ്ടനെ അപ്രകാരം ചെയ്തു. അടി കൊടുക്കേണ്ട ദുഷ്ടനെ അപ്രകാരം തന്നെ ചെയ്തു പുറത്താക്കി. ഗോലിയാത്തിനെ പോലെ പ്രശ്ന സങ്കീർണമാണ് നിന്റെ വിഷയങ്ങളെങ്കിൽ ദാവീദിനെ പോലെ ഒരു ദൈവവൈതലായി മാറുക. അഭിഷക്തന് ക്രിസ്തുവാകുന്ന കല്ലും പരിശുദ്ധാത്മ ശക്തിയാകുന്ന കവണയും മതി ശത്രുവിന്റെ വെല്ലുവിളിയെ അതിജീവിക്കാൻ. കണ്ടുമുട്ടാൻ ആഗ്രഹം നിന്റെ ഉള്ളിലുണ്ടോ? സാധു സുന്ദരസിംഗിനെ പോലെ കണ്ടുമുട്ടാൻ ആഗ്രഹമുണ്ടോ? അപ്രകാരം ആഗ്രഹമുള്ള ഒരു വ്യക്തിയെ വചനത്തിൽ നിന്ന് നമുക്കൊന്ന് നോക്കാം. ലൂക്കോസ് 19:3-4 നോക്കിയാൽ യേശുവിനെ കാണുവാൻ ആഗ്രഹിച്ച ഒരു സക്കായിയെ കാണാം. ആളിൽ കുറിയവനാണ്. അവൻ മുൻപോട്ട് ഓടി കാട്ടത്തിമേൽ കയറിയതും യേശുവിനെ കാണാനുള്ള അതിയായ ആഗ്രഹം കൊണ്ടാണ്. ആ ആഗ്രഹം അപ്രതീക്ഷിത ഭാഗ്യം അവന് നൽകി. ആ മരച്ചുവട്ടിൽ വന്ന് യേശു മേലോട്ട് നോക്കി. ഇവന്റെ ആഗ്രഹവും ഇവൻ കയറിയതും എല്ലാം അറിയാൻ കഴിയുന്ന ഒരു യേശുവാ ഉള്ളത്. ആ മരച്ചുവട്ടിൽ വന്നപ്പോൾ യേശു മേലോട്ട് നോക്കി അവനോട് ഇറങ്ങി വരാൻ കൽപ്പിച്ചു. വിളിച്ചു, സക്കായിയെ വേഗം ഇറങ്ങുക. കൂടാതെ ഒരു വാക്കുകൂടെ അദ്ദേഹം പറഞ്ഞു, ഇന്ന് ഞാൻ നിന്റെ വീട്ടിൽ പാർക്കും. വീട്ടിൽ പാർക്കുക, ആ ഉറപ്പ് നൽകി. എന്റെയും നിന്റെയും വീട്ടിൽ പാർക്കുമെന്നുള്ള ഉറപ്പ് നമുക്കുണ്ടോ? യേശു നമ്മുടെ വീട്ടിൽ പാർക്കുമെന്നുള്ള ഉറപ്പ്, നിന്റെ വീട്ടിൽ പാർക്കുമെന്നുള്ള ഉറപ്പ് കിട്ടിയപ്പോൾ ചുങ്കക്കാരിൽ പ്രമാണിയായ സക്കായി വേഗമായി ഇറങ്ങിയത്. മാത്രമല്ല, താൻ അന്യായമായി വാങ്ങിയതെല്ലാം 4 മടങ്ങ് മടക്കി നൽകാമെന്ന് സമ്മതിക്കുകയും ചെയ്തു. യേശു അവനോട് ഒന്നും ചോദിച്ചില്ല, ഒന്നും പറഞ്ഞുമില്ല, പക്ഷെ അവൻ എല്ലാം അങ്ങോട്ട് പറയുകയായിരുന്നു. തന്റെ ഉള്ളം തുറന്ന് കാട്ടിയവന് പാപമോചനവും അബ്രഹാമിന്റെ മകൻ എന്ന പേരിൽ ലഭിച്ചു. സാന്നിധ്യം കാണാൻ ആഗ്രഹിക്കുന്നവന് ലഭിക്കുന്ന ഭാഗ്യമാണിത്. ആ ഭാഗ്യം നമ്മെ പാപമോചനം പ്രാപിക്കുന്നവരാക്കി തീർക്കും. ആ സാന്നിധ്യം കാണുവാൻ ആഗ്രഹിച്ച് പാപമോചനം നേടുവാൻ നമുക്കും ആഗ്രഹിക്കാം. നമ്മുടെ ജീവിതത്തെ യേശുവിന്റെ പാദപീഠത്തിങ്കൽ സമർപ്പിക്കാം. രണ്ടാമതായി, കണ്ടുമുട്ടാൻ ആഗ്രഹിക്കുന്നവൻ കണ്ടുമുട്ടാൻ ആഗ്രഹിക്കുന്നവനെ തലമുറയ്ക്ക് കാട്ടിക്കൊടുക്കുക. അബ്രഹാമിന് 100 വയസ്സും സാറായിക്ക് 90 വയസ്സും ഉള്ളപ്പോഴാണ് അവർക്കൊരു മകനെ ലഭിച്ചത്. ഞാൻ സർവശക്തൻ എന്ന് അരുളി ചെയ്തിട്ടും അബ്രഹാമിന്റെ വാഗ്ദത്ത സന്തതിയായ ഇസഹാക്കിന്റെ 40-ാം വയസ്സിൽ വിവാഹം ചെയ്ത റിബേക്കയും മച്ചിയായിരുന്നു. ഇന്ന് സാധാരണ കണ്ടുവരുന്ന ഒരു വിഷയമാണിത്. ഗൈനിക് ഡിപ്പാർട്ട്മെന്റിനെ ശരണമാക്കുന്ന പതിവാണ് ഇന്ന് സാധാരണ കണ്ടുകൊണ്ടിരിക്കുന്നത്. വിവാഹം ചെയ്യുന്ന പുരുഷൻ ആദ്യം ചെയ്യേണ്ടുന്നത് എന്തെന്ന് ഇസഹാക്ക് കാട്ടിത്തന്നത് ദൈവമക്കളെല്ലാം വചനത്തിൽ കൂടെ ഒന്ന് ശ്രദ്ധിച്ച് പഠിച്ച് ഒന്ന് പ്രാവർത്തികമാക്കാൻ ശ്രമിച്ചിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നു. ഇസഹാക്ക് ആദ്യം ചെയ്തത് അവളുടെ പരാതിക്ക് മറുപടി പറയുകയല്ല ചെയ്തത്, അവൾക്ക് വേണ്ടി യഹോവയോട് പ്രാർത്ഥിച്ചു എന്ന് കേൾക്കാം. പ്രാർത്ഥന കേട്ട ദൈവം പ്രവർത്തിക്കുകയും ചെയ്തു. അവൻ എൽ ഷദായി എന്ന് തെളിയിച്ചു കൊടുത്തു. 3-ാമതായി, കണ്ടുമുട്ടിയാൽ ഉപദേശം ലഭിക്കുന്നു. ആലയത്തിലേക്ക് പോകാൻ ഒക്കാത്ത ഈ സമയത്ത് നിന്റെ ആലയം എന്റെ ഭവനം എന്ന വിചാരത്തോടെ യേശുവിനെ കണ്ടുമുട്ടിയാൽ വീണ്ടും ഉപദേശം ലഭിക്കുന്നു. അപ്പൊ ആദ്യം ചെയ്യേണ്ടുന്നത് ആലയത്തിന്റെ വാതിലുകൾ അടച്ച് സന്തോഷിക്കുന്ന സാത്താനെയും അവന്റെ സൈന്യത്തെയും തോൽപ്പിക്കുവാൻ വേണ്ടി ദൈവം നമുക്ക് തന്ന ഭവനം അത് ദൈവത്തിന്റെ ആലയമാക്കി മാറ്റുക. ദൈവത്തിന്റെ സാന്നിധ്യം അവിടെ വരുവാൻ തക്കവണ്ണം ആരാധന, എന്റെ ജീവിതമാണ് എന്റെ ആരാധന, എന്റെ പ്രാർത്ഥനയാണ് എന്റെ ആരാധന എന്ന ശബ്ദം നിന്റെ ഭവനത്തിൽ നിന്ന് ഉയരുവാൻ നീ കാരണക്കാരനാകണം. മീഖ 4:2 പറയുന്നു, നമുക്ക് യഹോവയുടെ പർവ്വതത്തിലേക്കും യാക്കോബിൻ ദൈവത്തിന്റെ ആലയത്തിലേക്കും കയറിച്ചല്ല, അവൻ നമുക്ക് തന്റെ വഴികളെ ഉപദേശിച്ചു തരികയും നാം അവന്റെ പാതകളിൽ നടക്കുകയും ചെയ്യും എന്നാണ് എഴുതിയിരിക്കുന്നത്. അപ്പൊ നാം ചെയ്യേണ്ടുന്നത് ദൈവത്തിന്റെ ആലയമാക്കി നമ്മുടെ ഭവനം മാറ്റിയാൽ അവൻ നമ്മുടെ ഭവനത്തിലെത്തുകയും വഴികളെ ഉപദേശിച്ചു തരികയും നാം അവന്റെ പാതകളിൽ നടന്ന് അനുഗ്രഹീതരാകുകയും ചെയ്യും. 4-ാമതായി, പ്രയാസ ഘട്ടങ്ങളിൽ ഒരഭയ ഭവനം ഒരാലയമാക്കി മാറ്റി ക്രിസ്തുവിനെ കണ്ടുമുട്ടുന്നവർക്ക് അവന് എൽ ഷദായി എന്ന് മനസ്സിലാക്കുവാൻ കഴിയും. നിന്റെ അഭയസ്ഥാനമാണ് നിന്റെ ഭവനം. ആ കാരണമെന്താ? അവിടെ ദൈവത്തിന്റെ സാന്നിധ്യമുള്ളത് കൊണ്ട്. സങ്കീർത്തന 73:17 ദൈവത്തിന്റെ വിശുദ്ധ മന്ദിരത്തിൽ ചെന്നു എന്ന് കാണാം. എപ്പോൾ? ദുഷ്ടന്മാരുടെ വാക്കുകൾ പ്രവൃത്തികൾ നമുക്ക് വേദന തരുമ്പോൾ നിന്റെ ഭവനത്തെ ആലയമാക്കി അഭയസ്ഥലമാക്ക. ദൈവിക ആലോചനയാൽ അവൻ ആശ്രയിക്കുന്നവനെ നടത്തും. അതിനാൽ വേഗം കണ്ടുമുട്ടുക നല്ല സഖിയെ. പ്രയാസ ഘട്ടങ്ങളിൽ നിരാശയുടെ വാക്കുകൾ പറഞ്ഞ് പതറിപ്പോകാതെ, കർത്താവ് ഈ പ്രയാസത്തെ എനിക്ക് അതിജീവിക്കാനുള്ള കഴിവ് തരണം, എന്റെ ദൈവത്താൽ ഞാൻ ഈ മതിൽ ചാടിക്കടക്കും, പ്രശ്നം എത്ര വലുതായാലും എത്ര ശക്തിയുള്ളതായാലും എത്ര ഉയരത്തിലുള്ളതായാലും അത് ചാടിക്കടക്കുവാൻ കഴിവ് തരുന്നത് നിന്റെ ദൈവമാണ്. ആലയത്തിൽ പോയിരുന്നാലേ പ്രാർത്ഥിക്കുമെന്നില്ല, നീ എവിടെയിരുന്ന് പ്രാർത്ഥിച്ചാലും നീ മുട്ടുമടക്കുമ്പോൾ, കണ്ണുനീരോടെ പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ സാന്നിധ്യം അവിടെ ഇറങ്ങി വരുന്നതാണ്. അഞ്ചാമതായി, യാഗപീഠത്തിനരികെ കണ്ടുമുട്ടുന്ന ദൈവം. ലൂക്കോസ് 1:13, സെക്കരിയാവേ ഭയപ്പെടേണ്ട, നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി. യാഗപീഠത്തിനരികെ എത്തുവാനും ശുശ്രൂഷ ചെയ്യുവാനും നറുക്കു വീണതെന്ന് സെക്കരിയ പുരോഹിതനായിരുന്നു. സെക്കരിയ പുരോഹിതനും ഭാര്യ എലിസബത്തും ദൈവസന്നിധിയിൽ നീതിയുള്ളവരും കർത്താവിന്റെ സകല കൽപ്പനകളിലും ന്യായങ്ങളിലും കുറ്റമില്ലാത്തവരുമായിരുന്നു. എന്നിട്ടും അവരെ അലട്ടിയിരുന്ന ഒരു വലിയ ഭാരമുണ്ടായിരുന്നു. യാഗപീഠത്തിനരികെ ധൂപം കാട്ടുന്ന പുരോഹിതൻ, യാഗപീഠത്തിനരികെ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ ജനം പുറത്തു നിന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഈ ആ ധൂപം കാട്ടുന്ന പുരോഹിതന്റെ ഉള്ളിലെ ഭാരം അറിയുന്ന ദൈവം ആ യാഗപീഠത്തിനരികെ പ്രത്യക്ഷനായി. അവന്റെ അടുക്കലെത്തി അവന് വാക്ക് നൽകുന്നു, നിന്റെ പ്രാർത്ഥന കേട്ടിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. നീ യാഗപീഠത്തിനരികെ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ, നീ യാഗം നടത്തുമ്പോൾ നിന്റെ അടുക്കൽ വരുന്ന ദൈവം നിന്നോട് പറയുന്ന വാക്കാണ്, നിന്റെ പ്രാർത്ഥന ഞാൻ കേട്ടിരിക്കുന്നു. ഏലിയാവിന്റെ ആത്മാവോട് ശക്തിയോടും കൂടെ നടക്കുന്ന ഒരു മകനെ നിനക്ക് ലഭിക്കുമെന്ന് വാക്ക് പറഞ്ഞ ദൈവം. പക്ഷെ ആ വാക്ക് വിശ്വസിക്കാത്ത പുരോഹിതന് സംഭവം നടക്കുന്നത് വരെ മിണ്ടാതിരിക്കും എന്ന വാക്കാണ് ലഭിച്ചത്, ദൂതനിൽ നിന്ന് ലഭിച്ചത്. യോഹന്നാന്റെ ജനനം സെഖര്യാവിനെ പരിശുദ്ധാത്മ നിറവിലാക്കി തീർത്തു. അതോടെ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കപ്പെട്ടു. പ്രിയരെ, നിങ്ങളുടെ ഭവനം ആലയമാക്കിയാലും ആലയത്തിലെത്തി പ്രാർത്ഥിച്ചാലും ദൈവിക സാന്നിധ്യം അറിഞ്ഞ് വിശ്വസിച്ച് മുമ്പോട്ട് പോയാൽ പരിശുദ്ധാത്മ നിറവിൽ വർഷങ്ങളോളം വേട്ടയാടിയ പ്രശ്നങ്ങൾ നിങ്ങൾക്ക് മാറിക്കിട്ടും. ഈ കുരുക്കഴിക്കാൻ, ഈ പ്രതികൂലങ്ങളെ മാറ്റുവാൻ, നിന്നെ സ്നേഹിപ്പാൻ, നിന്നെ കരുതുവാൻ ലോകത്തിൽ ആരുമില്ല. അതിനാൽ സർവശക്തനായ ദൈവത്തിന്റെ അടുക്കലേക്ക് എത്തുക. പൂർണ്ണ വിശ്വാസത്തോടെ അവനിൽ ആശ്രയിച്ച് മുമ്പോട്ട് പോയാൽ അവൻ എൽ ഷദായി ആണെന്ന് നിനക്ക് മനസ്സിലാകും. ആ എൽ ഷദായിയെ ഇന്നത്തെ ഈ പ്രതികൂല സാഹചര്യത്തിൽ ഭയപ്പെടാതെ മുറുകെ പിടിക്കുക. ഇന്ന് ഏത് വാർത്ത കേട്ടാലും നമ്മളെ ഭയപ്പെടുത്തുന്നത്. എന്നാൽ ഭയം വേണ്ട. മിസ്രയേമിന് ബാധ വന്നു, ഇസ്രായേലിനെ ഒരു ബാധയും തൊട്ടില്ല. അതെ, നീ ഒരു ഇസ്രായേലായാൽ ഇന്ന് പലരും പറഞ്ഞു പേടിപ്പിക്കുന്ന ഒരു ബാധയും നിന്നെ തൊടുകയില്ല. കാരണം നീ ഇസ്രായേലാ. ഇസ്രായേലിന്റെ ദൈവം അത്യുന്നതനാ. ഇസ്രായേലിന്റെ ദൈവം സർവശക്തനാ. ഇസ്രായേലിന്റെ ദൈവം കരുതുന്ന ദൈവമാ. ആ ദൈവം, ആ സർവശക്തൻ നിന്നെയും എന്നെയും കരുതാൻ മതിയായവനാണ്. അതുകൊണ്ട് നമുക്ക് വ്യക്തിപരമായി എഴുന്നേൽക്കാം, സഭയായി എഴുന്നേൽക്കാം, സമൂഹമായി എഴുന്നേൽക്കാം, ദേശമായി എഴുന്നേൽക്കാം, പ്രാർത്ഥിക്കാം. നിയമങ്ങൾ നമ്മളെ ഭവനത്തിനകത്തിരുത്തുന്ന നിയമമാണെങ്കിലും ആ നിയമത്തെ ഭയപ്പെടാതെ, ആ നിയമം പറഞ്ഞ് വാതിലുകൾ അടയ്ക്കുന്നവരെ ഭയപ്പെടാതെ സർവശക്തനിൽ ആശ്രയിച്ച് പ്രാർത്ഥിച്ച് ഈ പ്രതികൂലത്തെയും നമുക്ക് അതിജീവിക്കാം, നമുക്ക് തെളിയിച്ചു കൊടുക്കാം. നമ്മുടെ ദൈവം, നമ്മൾ ആശ്രയിച്ച ദൈവം വലിയവനാണ്, അവൻ എൽ ഷദായി ആണെന്ന് നമുക്ക് തെളിയിച്ചു കൊടുക്കാം. അതിനായി ദൈവം നിങ്ങളെ ശക്തീകരിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ഞാൻ സർവശക്തനായ ദൈവമെന്ന് അബ്രഹാമിനോട് പറഞ്ഞ സ്നേഹം, അബ്രഹാമിന്റെ ജീവിതത്തിൽ അബ്രഹാമിനെ കരുതിയ സ്നേഹം ഞങ്ങൾക്കും കാട്ടിത്തന്ന്, ഞങ്ങൾക്ക് പകർന്നു തന്ന് ആ കൃപയ്ക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു. അങ്ങയുടെ സ്നേഹത്തിന്റെ മറവിൽ അങ്ങയിൽ ആശ്രയിച്ച് മുമ്പോട്ട് പോകുവാൻ ഞങ്ങളെ സഹായിക്കണമേ. പ്രതികൂല സാഹചര്യങ്ങൾ വരുമ്പോഴും അതിനെ കണ്ട് ഭയപ്പെടുന്നവരായി തീരാതെ, ഏത് കാറും കോളും വന്നാലും ഒരു വാക്കുകൊണ്ട് അതിനെ ശാന്തമാക്കാൻ കഴിയുന്ന ദൈവത്തിലാണ് ഞങ്ങൾ ആശ്രയിക്കുന്നതെന്നുള്ള ധൈര്യം ഞങ്ങൾക്ക് തരണമേ. നിന്നിൽ ആശ്രയിച്ചുകൊണ്ട് മുമ്പോട്ട് പോകുവാൻ ഞങ്ങളെ സഹായിക്കണമേ. നീ എൽ ഷദായി ആണെന്ന് ഞങ്ങളുടെ ജീവിതത്തിൽ തെളിയിച്ചു കാട്ടുവാനും മറ്റനേകരെ ആ ജീവിതത്തിലേക്ക് നയിക്കുവാനും അവരും എൽ ഷദായിയായ സർവശക്തനെ ആശ്രയിക്കാൻ ഇടയാകുവാനും ദൈവമേ സഹായിക്കണമേ. അങ്ങ് ഒരു വാക്കേ പറഞ്ഞോളൂ അബ്രഹാമിനോട്, നീ എന്റെ മുമ്പിൽ നടന്ന് നിഷ്കളങ്കനായിരിക്കുക. ഞങ്ങൾക്ക് ഈ ഭൂമിയിൽ തരുന്ന ആയുസ് ഞങ്ങളും നടപ്പിൽ നിഷ്കളങ്കരായിരുന്ന് ആ എൽ ഷദായിയുടെ കൃപ അനുഭവിപ്പാൻ അവിടുന്ന് സഹായിക്കണമേ. പ്രാർത്ഥന കേൾക്കുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പ്രതികൂല സാഹചര്യത്തിൽ ഈ കുഞ്ഞുങ്ങളോടൊപ്പം അവിടുന്ന് ഉണ്ടാകണം. എൽ ഷദായിയായി ഓരോ കുടുംബത്തെയും ഓരോ വ്യക്തികളെയും അവിടുന്ന് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. സർവശക്തന്റെ അനുഗ്രഹം അവരുടെ മേൽ പതിയുന്നതിനായി സ്തോത്രം. അവരുടെ ഭവനം ഒരാലയമായി മാറുവാനും അവർ യാഗം നടത്തുമ്പോൾ അവരുടെ അടുക്കൽ പ്രത്യക്ഷനാകുന്ന ദൈവത്തെ കാണുവാനും അവരുടെ ആത്മീയ കണ്ണുകളെ തുറക്കുവാനായി അപേക്ഷിക്കുന്നു കർത്താവേ. അങ്ങ് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. ഞങ്ങളുടെ കുറവുകളെ ക്ഷമിക്കണമേ. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. God bless you.